വിസിഡി നമ്പർ 26, കേസറ്റ് നമ്പർ 436, കൊൽക്കത്ത പാർക്ക്, പശ്ചിമ ബംഗാൾ. വ്യാഖ്യാന തീയതി 22/1/2000. ആ സുപ്രീം സോൾ ജ്ഞാനസൂര്യനിലൂടെ, ചന്ദ്രനിലൂടെയല്ല, ആരുടെ കൂടെയാണ്? അതായത് ജ്ഞാനസൂര്യനിലൂടെ ആരാണോ ഈ സൃഷ്ടി രൂപി നാടകവേദിയിലെ ഹീറോ പാട്ടുധാരി?
സൂര്യ ഹീറോ ഹീറോയിൻ
സൂര്യനാണ് ഹീറോ, പിന്നെ ഹീറോയിൻ അനേകരുണ്ട്. അതിൽ അവൽ നമ്പർ, ദ്വയം നമ്പർ, അതുപോലെ പ്ലസ് നമ്പർ വൺ ഉണ്ട്. അവൽ നമ്പർ എന്നാൽ ഒന്നാമത്തെ നമ്പർ, രണ്ടാമത്തെ നമ്പർ, പിന്നീട് പ്ലസ് നമ്പർ. ചന്ദ്രനുമുണ്ട്, പൃഥ്വിയുമുണ്ട്. ഈ ഗ്രഹങ്ങളുടെ പൂജയുണ്ടല്ലോ, ഇത് ജഡഗ്രഹത്തിന്റെ പൂജയല്ല.
ചേതന്യ ആത്മാരൂപി രംഗമഞ്ച്.
ഏതോ ഒരു ചൈതന്യ ആത്മാക്കളുണ്ട് ഈ സൃഷ്ടി രൂപി നാടകവേദിയിൽ, ഇപ്പോഴും ഇവിടെയുണ്ട്. അവരുടെ പാട്ടിന്റെ ആധാരത്തിൽ, ആ ശ്രേഷ്ഠതയുടെ ആധാരത്തിൽ, ആ ഒമ്പത് ഗ്രഹങ്ങളുടെ പൂജ ഇന്നും നടന്നു വരുന്നു ഭാരതവർഷത്തിൽ. ഏതൊരു അനുഷ്ഠാനം നടത്തിയാലും ആ ഒമ്പത് ശ്രേഷ്ഠ ആത്മാക്കളുടെ പൂജ തീർച്ചയായിട്ടും ചെയ്യും. അവരിൽ എട്ട് വളരെ ശ്രേഷ്ഠമാണ്. ആരുടെ പൂജയാണോ അഷ്ടദേവന്മാരുടെ പേരിൽ നടത്തുന്നത്, സർവോപരിയാണ് സൂര്യൻ, ജ്ഞാനസൂര്യൻ. ഏതുപോലെ ഗീതയിൽ എഴുതിയിട്ടുണ്ട്, ഈ ജ്ഞാനം ഞാൻ ഏറ്റവും ആദ്യം ആർക്കാണ് കൊടുത്തത്? സൂര്യനാണ് കൊടുത്തത്. അപ്പോൾ ആ ജ്ഞാന സൂര്യൻ വേറൊരാളല്ല. ദേവദേവ മഹാദേവൻ എന്ന് പറയുന്നു ആ ത്രിനേത്രി ശിവൻ. ആ ത്രിനേത്രി ശിവൻ തന്നെയാണ് ഭാരതദേശത്തിന്റെ കിഴക്ക് ഭാഗത്തു നിന്ന്, കൽക്കത്തയിൽ നിന്നാണ് പ്രത്യക്ഷമാകുന്നത്. എവിടെ നിന്നാണോ പുതിയ സൃഷ്ടിയുടെ ബീജാരോപണം നടക്കുന്നത്, ഇന്നേക്ക് 60-65 വർഷത്തിന് മുന്നേ, അജ്ഞാനസൂര്യൻ, ആദം, ആദം ആദിദേവനിലൂടെ,
പ്രജാപതി ബ്രഹ്മക്കേ ദ്വാരാ,
പ്രജാപതി ബ്രഹ്മയിലൂടെ,
പരമാത്മാ സേവ നിരാകാര ജ്യോതിനെ ആകർക്കേ വോ ജ്ഞാൻ കാ ബീജാരോപണ കിയാ.
പരമാത്മാ ശിവജ്യോതി വന്നിട്ട് ആ ജ്ഞാനത്തിന്റെ ബീജാരോപണം ചെയ്യുന്നു. അതിലൂടെ പുതിയ ബ്രാഹ്മണരുടെ സൃഷ്ടി ഉൽപ്പന്നമായി. ആ സ്ഥാനം ഇവിടെ കൽക്കത്തയാണ്.
ജാനകി ദേവി ഗംഗാദേവി ഗർഭഗ്രഹമേ
എവിടെയാണ് ജ്ഞാനത്തിന്റെ ദേവി ഗംഗാദേവി? ഗംഗാദേവിയുടെ ഗർഭഗ്രഹത്തിൽ ആ കപിൽ മുനി എന്ന് പറയൂ, ആദിദേവൻ എന്ന് പറയൂ, ആദിനാഥൻ എന്ന് പറയൂ.
ആദിവി ഗംഗാസാഗരമേ മൂർത്തിക്ക് രൂപമേ വിരാജമാന.
ഇന്നും ഗംഗാസാഗര മേളയിൽ മൂർത്തിയുടെ രൂപത്തിൽ വിരാജമാനാണ്. ഈ രഹസ്യത്തെ ശാസ്ത്രവുമായി ടേലി ചെയ്ത് പരമാത്മാവിന്റെ ആ ജ്ഞാനത്തെ മനുഷ്യ ആത്മാക്കൾ മനസ്സിലാക്കുന്നു. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഏതാണോ സയൻസിന്റെ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്, അതിലൂടെ മനസ്സിലാക്കിക്കൊള്ളും. എപ്പോഴാണോ അവസാനത്തിൽ ഈ സാധനങ്ങളും വിനാശിയായി മനസ്സിലാക്കുന്നത്, കാണപ്പെടുന്നത്? എന്തുകൊണ്ടെന്നാൽ ഇത് മനുഷ്യകൃതമാണ്, ഈശ്വരകൃതമല്ല, നൈസർഗികമല്ല. അവസാനത്തിൽ വൈബ്രേഷന്റെ ആധാരത്തിൽ മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ ഈ മാനവ സൃഷ്ടിയുടെ ഓരോരോ മനുഷ്യരും ആ സുപ്രീം സോൾ അച്ഛനെ തിരിച്ചറിയും. പക്ഷേ ഈ ജ്ഞാനത്തിന്റെ പകൽ എപ്പോഴാണോ എല്ലാ മനുഷ്യ ആത്മാക്കളും ജാഗ്രതമാകുന്നത്, അവരെ കൊണ്ടുവരാൻ, അതിനെ കൊണ്ടുവരാൻ പ്രയത്നശീലരായിരിക്കും. ഓരോ തുള്ളിയും ചേർന്നാണ് കുടം നിറയുന്നത്. മഹിമയുണ്ട് ഓരോ ആത്മാരൂപി
ബിന്ദുവും.
എപ്പോഴാണോ സുപ്രീം സോൾ അച്ഛനെ തിരിച്ചറിയുന്നത്, അത് നാസ്തികരിൽ വെച്ച് നാസ്തികരായാൽ കൂടി ആറ്റമിക് എനർജി ഹര ഹര ബം ബമ്മിന്റെ പ്രാക്ടിക്കൽ മുദ്രാവാക്യം ഏതാണോ, അത് അങ്ങനത്തെ ക്രാന്തിയാണ്. അത് മുഴുവൻ സൃഷ്ടിയിലും എപ്പോഴാണോ സംഭവിക്കുന്നത്, അപ്പോൾ നാസ്തികരിൽ വെച്ച് നാസ്തികരായിട്ടുള്ള ആത്മാക്കൾക്കും അംഗീകരിക്കേണ്ടി വരുന്നു.
അജൂബാ ശക്തി,
അതായത് ഏതോ ഒരു അത്ഭുത ശക്തി, ഏതിനെയാണ് സർവശക്തിമാൻ എന്ന് പറയുന്നത്? ശക്തിമാൻ എന്നല്ല, സർവശക്തിമാൻ എന്നാ പറയുന്നത്. അവർ ഈ സൃഷ്ടിയിൽ ഈ സൃഷ്ടിയെ കൺട്രോൾ ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ഈ പവർ ഇല്ല, ഈ ശക്തി ഇല്ല. ഏത് ആറ്റമിക് എനർജിയാണോ നാം നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ വിസ്ഫോടനം ചെയ്യാനുള്ള ശക്തി നമ്മളിലില്ല. അവരിൽ ആ ശക്തിയില്ല. അവർക്കും പ്രേരണ കൊടുക്കാൻ വേണ്ടി ആ സുപ്രീം സോളിനെ, ആ ജ്ഞാന സൂര്യനിൽ പ്രവേശിക്കേണ്ടി വരുന്നു. ഇത് വളരെ അധികം കഠിനമായ കാര്യമാണ്. അതിലൂടെ എല്ലാ അധർമ്മികളുടെ വിനാശം ഉണ്ടാകുന്നു. എല്ലാ ആക്രമണകാരികളുടെയും നാശമുണ്ടാകുന്നു. പിന്നീട് ഒരേ ഒരു സദ്ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നു.
അനേക രാജ്യങ്ങളുടെ
വിനാശമുണ്ടാകുന്നു. ഈ ലോകത്തിലെ എത്ര തന്നെ മഹാശക്തി ആയാൽ കൂടി അവർക്കും തോൽവി സമ്മതിക്കേണ്ടി വരുന്നു. ആ സുപ്രീം സോൾ, ആ ജ്ഞാന സൂര്യ, ആ രാംവാലി ആത്മാവിലൂടെ, ഏതിനാണ് സൂര്യവംശി എന്ന മഹിമയുള്ളത്? ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ് സൂര്യവംശി രാമൻ എന്ന്. അവരിലൂടെയാണ് പ്രത്യക്ഷമാകുന്നത്. അവരുടെ ഇപ്പോൾ പുരുഷോത്തമ സംഗമ യുഗത്തിൽ അവരുടെ പേര് ദേവദേവ മഹാദേവൻ എന്ന പേരിൽ അവർ പ്രത്യക്ഷമാകുന്നു. ഇന്നേക്ക് 63 വർഷത്തിന് മുന്നേ ആ ജ്ഞാന സൂര്യനിൽ, സൂര്യനിലൂടെ സുപ്രീം സോൾ ശിവൻ വന്ന് ജ്ഞാനത്തിന്റെ ബീജാരോപണം ചെയ്തിരുന്നു. എവിടെ നിന്നാണോ ഈ സൃഷ്ടിയുടെ ആരംഭം ഉണ്ടാകുന്നത്, ഈ സൃഷ്ടി താമസിയാകുമ്പോൾ കലിയുഗ അവസാനത്തിൽ ആ കലഹക്ലേശങ്ങളുടെ അന്ത്യമുണ്ടാകുന്നത് ഈ കൽക്കത്തയിൽ നിന്നാണ്. എവിടെ നിന്നാണോ മുഴുവൻ സൃഷ്ടിയുടെയും കലഹക്ലേശത്തിന്റെ അന്ത്യത്തിന്റെ ആരംഭമുണ്ടാകുന്നത്, ഈ മുഴുവൻ സൃഷ്ടിയിലും സമൂല വിനാശം ആരും തന്നെ ചെയ്തിട്ടില്ല. ഏതൊക്കെ ധർമ്മപിതാക്കൾ വന്നു?
ദ്വൈതം
ഉണ്ടാക്കുന്ന ആദ്യത്തെ ആ ധർമ്മപിതാവ് വന്നു.
ഇബ്രാഹിം
അവരാണ് വിധർമ്മികളുടെ ഇടയിൽ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള ധർമ്മപിതാവ്. ആരാണോ ഈ സൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ദേശത്ത് രാജ്യത്ത് രാജ്യാധികാരം സ്ഥാപിച്ചത്, പക്ഷേ മുഴുവൻ രാജ്യത്തിലും രാജ്യാധികാരം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് കലിയുഗത്തിന്റെ അന്തിമ 100 വർഷത്തിനുള്ളിൽ അവരും തോൽവി അംഗീകരിച്ചിരുന്നു. ഇസ്ലാം ധർമ്മത്തിന്റെ ഫോളോവേഴ്സ്, അതുപോലെ ഇബ്രാഹിമിന്റെ സോൾ, പിന്നീട് ക്രിസ്ത്യൻസിന്റെ പ്രസിദ്ധി ഈ അവസാന 100 വർഷത്തിനുള്ളിൽ ഈ മായയുടെ പോംപ് ആൻഡ് ഷോ അങ്ങനത്തെ പോപ്പ് ലീല അവരെ വ്യാപിപ്പിക്കുകയാണ്. പേര് തന്നെ പോപ്പ് ലീല എന്നാണ്. അപ്പോൾ ആ പോപ്പ് ലീലയിലൂടെ മുഴുവൻ സൃഷ്ടിയെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഇത് മാനവീയ ധർമ്മത്തിന്റെ ഉയർച്ച ഓരോ മനുഷ്യരുടെ മസ്തിഷ്കത്തിലും ഇരിക്കുകയാണ്. അതായത് പരമാത്മാ ഒന്നും തന്നെ ഇല്ല എന്ന്. ഇത് തന്നെയാണ് സർവോപരിയായിട്ടുള്ള ശക്തി എന്ന്. ഏതാണോ മനുഷ്യന്റെ കയ്യിൽ കൺട്രോൾ ചെയ്തിരിക്കുന്നത്, ശാസ്ത്രത്തിൽ എഴുതിയിട്ടുണ്ട്, പൃഥ്വി ജലം വായു അഗ്നി ആകാശം, ഈ 5 തത്വരൂപി മനുഷ്യദേവതമാർ ഈ സൃഷ്ടിയിൽ ഏതോ ഒരു മാനവീയ രൂപത്തിൽ ഇപ്പോഴും ഈ സൃഷ്ടിയിലുണ്ട്. കേവലം തിരിച്ചറിയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അവരെ രാവണൻ തന്റെ പായയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരേ ഒരു കൈവിരലിന്റെ ബട്ടണാണ് അമർത്തുന്നത്, 4 ഭാഗത്തും പ്രകാശം തന്നെ
പ്രകാശം.
ഒരേ ഒരു കൈവിരലിന്റെ സൂചനയിലൂടെ വായു ജലം അഗ്നി തന്റെ കാര്യം ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കപ്പെടുകയാണ്. പക്ഷേ ഇത് 5 തത്വങ്ങളുടെ ശക്തിയാണ്,
സർവോപരി ശക്തി.
ഇത് സർവോപരി ശക്തിയല്ല. ഈ 5 പ്രകൃതിയുടെ തത്വങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് മനുഷ്യരുടെ ജോലി ആയിരിക്കാം. മനുഷ്യ ഗുരുവാൽ പഠിപ്പിക്കപ്പെട്ട ഏതാണോ ജ്ഞാനത്തിന്റെ പവർ, ഇത് അതിന്റെ ജോലി ആയിരിക്കാം.
സുപ്രീം സോൾ കാ കാം നഹീ,
പക്ഷേ ഇത് സുപ്രീം സോളിന്റെ കാര്യമല്ല. സുപ്രീം സോൾ വന്ന് ആ പഠിപ്പാണ് പഠിപ്പിക്കുന്നത്. അതിലൂടെ അവർ ഈ ലോകത്തിൽ പ്രാക്ടിക്കലിൽ ജഗത്തിന്റെ ഗുരുവായിട്ട് തെളിയുന്നു. ആ ജഗത് ഗുരു കേവലം ടൈറ്റിൽ മാത്രമാണ് അവരുടേത്. മുഴുവൻ ലോകവും മാത്രമല്ല, ഈ ഭാരതവർഷത്തിൽ തന്നെ എല്ലാവരും അവരെ അംഗീകരിക്കുന്നില്ല. മുഴുവൻ ലോകം എന്ന് പറഞ്ഞാൽ 500-700 കോടി ആത്മാക്കൾ ഉള്ള ഈ സൃഷ്ടിയാണ്. അവരുടെയൊക്കെ ഗുരുവാണ് ഇവരെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഗുരു എന്നാൽ അവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. ബുദ്ധിയെ ത്രാഹിമാം,
സാസ്താംഗ അഷ്ടാംഗോ സഹിത സറണ്ടർ കർ ദേന പഡേ.
സാഷ്ടാംഗം, അതായത് 8 അംഗവും സറണ്ടർ ചെയ്യേണ്ടി വരുന്നു. ബുദ്ധിയെ കുനിക്കേണ്ടി വരുന്നു. ആ സുപ്രീം സോൾ അച്ഛൻ,
ജ്ഞാൻ സൂര്യ ദേവദേവ മഹാദേവ ആദിദേവക്ക് ദ്വാരാ,
ദേവദേവ മഹാദേവൻ ആദിദേവനിലൂടെ ആ കാര്യം ചെയ്യിക്കുന്നു. ഏത് കാര്യമാണോ ലോകത്തിലെ ഒരു വിധർമ്മി ആത്മാക്കൾക്കും ചെയ്യാൻ സാധിക്കാത്തത്? അതായത് മനുഷ്യധർമ്മ പിതാക്കൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അവർ വന്ന് തന്റെ തന്റെ ധർമ്മത്തിന്റെ ധാരണ പഠിപ്പിച്ചു. അതും അപൂർണമായ ധാരണ. പക്ഷെ ഏതാണോ ഈ പഴയ സ്ഥിതി, പഴയ പരമ്പര, പഴയ പഴയ താമസി ധാരണ, അതിന്റെയൊക്കെ വിനാശം അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പഴയതിന്റെ വിനാശം തന്നെ ഉണ്ടായിട്ടില്ല, കേവലം ഒരു പുതിയ ധർമ്മത്തിന്റെ ആരംഭം ഉണ്ടായി. ഏതുപോലെ കെട്ടിടത്തിന് എന്തെങ്കിലും ഒക്കെ പൊള്ളലും വിള്ളലും ഒക്കെ ഉണ്ടായി, അപ്പോൾ റിപ്പയർ ചെയ്യുന്ന ആൾ അതിനെ റിപ്പയർ ചെയ്തു. റിപ്പയർ ചെയ്യുന്ന ആൾ അതിനെ ഒന്ന് റിപ്പയർ ചെയ്തു. അങ്ങനെ ഈ ധർമ്മപിതാക്കൾ വരുന്നു ഓരോ ടൈം ടു ടൈം. ഈ 2500 വർഷത്തിന്റെ ഹിസ്റ്ററി മനുഷ്യന്റെ കയ്യിലുണ്ട്. മനുഷ്യ ഗുരുക്കന്മാരുടെ കയ്യിലുണ്ട്. ആ മനുഷ്യ ഗുരുക്കന്മാർ വന്ന് കേവലം മെയിന്റനൻസ് മാത്രം ചെയ്യുന്നു, കേവലം റിപ്പയർ മാത്രം ചെയ്യുന്നു. പുതിയ സൃഷ്ടി ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല.
സദ്ധർമ്മ കി സ്ഥാപന നഹീ കർ സക്തേ.
പുതിയ സദ്ധർമ്മത്തിന്റെ സ്ഥാപനം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ പുനരുദ്ധാരണം അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഈ ഉദ്ധാരം ചെയ്യുന്ന കാര്യം പരമപിതാ പരമാത്മാ ശിവ ജ്യോതി, ആരെയാണോ സദാശിവൻ എന്ന് പറയുന്നത്, അവർ തന്നെ വന്നാണ് ജ്ഞാനസൂര്യനിലൂടെ ഈ സൃഷ്ടിയിൽ ആ കാര്യം ചെയ്യിക്കുന്നത്. അനേക അധർമ്മങ്ങളുടെ വിനാശം, അനേക അസത്യ രാജ്യങ്ങളുടെ വിനാശം. ഈ അസത്യ രാജ്യം, അസത്യമായിട്ടുള്ള ധർമ്മം ലോകത്തിൽ ദുഃഖത്തിന്റെ ആരംഭം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ മുദ്രാവാക്യമാണ് അജ്ഞാനം സ്ഥായിയായിട്ടിരിക്കും, അന്ധകാരം സ്ഥായിയായിട്ടിരിക്കും.
ഈ ആത്മാ ഓർ ആത്മാ കാ ബാപ് പരമപിതാ പരമാത്മാ ശിവ കോ പഹചാൻനെ നഹീ.
ഇവർ ആത്മാവിനെയും ആത്മാവിന്റെ അച്ഛൻ പരമപിത പരമാത്മാവിനെയും തിരിച്ചറിയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ മായയുടെ പോംപൻ ഷോ അവർ വ്യാപിപ്പിക്കുകയാണ്. ഇത് അല്പകാലത്തിന്റെ ഷോ ആണ്. ഇനി ഇത് അല്പകാലത്തിന്റെ ഷോ അല്ല എങ്കിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ആ ബർമുഡ ട്രയാങ്കിൾ ഉണ്ട്, അവിടെ പോകാൻ വേണ്ടി സയന്റിസ്റ്റ് എന്തിനാണ് ഭയക്കുന്നത്? ആ രഹസ്യത്തെ എന്തുകൊണ്ട് അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല? ഈ രഹസ്യത്തെ പറഞ്ഞു തരുന്ന ശക്തി സുപ്രീം സോൾ ആണ്. ഇത് അദൃശ്യ ശക്തിയാണ്. ഭൂതപ്രേതങ്ങളെ ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാൻ സാധിക്കില്ല, അവരുടെ ശക്തിയെ അവർക്ക് അറിയാൻ സാധിക്കില്ല. ഭാരതത്തിൽ അങ്ങനെയുള്ള താന്ത്രികർ ഇപ്പോഴും ഉണ്ട്. അവർ ആ ഭൂതപ്രേത ആത്മാക്കളെ കൺട്രോൾ ചെയ്യുന്നു. ഇത് തേർഡ് ക്ലാസ് മൈലി വിദ്യയാണ്, അഴുക്കുള്ള വിദ്യയാണ്, അഴുകിയ വിദ്യയാണ്. ഇത് മൂന്നാം ക്ലാസ്, ഇത് തേർഡ് ക്ലാസ് അഴുകിയ വിദ്യയാണ്. ഇത് തേർഡ് ക്ലാസ് വിദ്യയായിട്ട് ഭാരതത്തിൽ അംഗീകരിക്കുന്നു. ഭാരതത്തിൽ ഇത് തേർഡ് ക്ലാസ് അഴുകിയ വിദ്യയായിട്ട് ഭാരതത്തിൽ മനസ്സിലാക്കുന്നു, അംഗീകരിക്കുന്നു. ഗീതയിൽ എഴുതിയിട്ടുണ്ട്, ഭൂതപ്രേതത്തെ പൂജിക്കുന്നവർ ഭൂതപ്രേത യോനിയിൽ പോയി ജനിക്കുന്നു. ദേവതമാരെ പൂജിക്കുന്നവർ ദേവയോനിയിൽ പോയി ജന്മമെടുക്കുന്നു. പിന്നെ എന്നെ ഉപാസിക്കുന്നവർ, എന്നെ ഉപാസന ചെയ്യുന്നവർ എന്റെ കൂടെ ജന്മമെടുക്കുന്നു, എന്നിൽ വന്ന് ജന്മമെടുക്കുന്നു, എന്നെ പ്രാപിക്കുന്നു. അർത്ഥം സുപ്രീം സോളിന്റെ അടുത്തിരിക്കുന്നവർ, അതായത് ഉപാസന. ഉപ എന്നാൽ അർത്ഥം അടുത്ത്. ആസനം, ആസനത്തിലിരിക്കുക. മനബുദ്ധി കൊണ്ട് ഇരിക്കുക. അപ്പോൾ അതാണ് ദേവദേവ മഹാദേവ ശിവൻ. അതാണ് ഈ ഹ്യൂമനിറ്റിയുടെ പിതാവ്, ഈ മാനവീയതയുടെ പിതാവ്, ആദിദേവൻ. ഏതാണോ ശാസ്ത്രത്തിൽ മഹിമയുണ്ട്, ത്വം ആദിദേവ പുരുഷ പുരാണ. അവരെക്കാളും പഴയ ഒരു മനുഷ്യൻ ഈ സൃഷ്ടിയിലില്ല. അവർ പഴയതിലും പഴയ മനുഷ്യന്റെ പാട്ട് ചെയ്യുന്നു. താമസത്തിൽ താമസമായിട്ടുള്ള മഹാകാലന്റെ പാട്ടും ചെയ്യുന്നു. അതുപോലെ ലോകത്തിലെ പുതിയ മനുഷ്യന്റെ പാട്ടും അവർ ചെയ്യുന്നു. അവരെ പറയുന്നു ന്യൂ മാൻ ഓഫ് ദി വേൾഡ്, അതായത് ഈ സൃഷ്ടിയിലെ പുതിയ മനുഷ്യൻ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ ചെയ്തിരിക്കാം. ആ പുതിയ കാര്യം, ആ അത്ഭുതമായിട്ടുള്ള കാര്യം ലോകത്തിലെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല.
മനുഷ്യ
മനുഷ്യരാൽ ഉണ്ടാക്കപ്പെട്ട അത്ഭുതങ്ങളിൽ ഏഴ് അത്ഭുതങ്ങൾ പ്രസിദ്ധമാണ്. പക്ഷേ പരമാത്മാ ശിവനിലൂടെ ഏതാണോ അത്ഭുതമായിട്ടുള്ള സൃഷ്ടി ഉണ്ടാകുന്നത്, ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള വണ്ടർ ഓഫ് ദി വേൾഡ്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള സൃഷ്ടി സ്ഥാപനമാകുന്നു. അതിനെ ശാസ്ത്രത്തിൽ വൈകുണ്ഠം എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ അതിനെ ജന്നത്ത് എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങളുടെ ശാസ്ത്രത്തിൽ അതിനെ ജന്നത്ത് എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ അതിനെ പാരഡൈസ് എന്നാണ് പറയുന്നത്. പാരഡൈസിൽ ലോർഡ് കൃഷ്ണന്റെ രാജ്യമായിരുന്നു. ഇത് രണ്ടാണ് മനുഷ്യ സൃഷ്ടിയിലെ ഏറ്റവും സർവോപരി ആയിട്ടുള്ള പാട്ട് ചെയ്യുന്ന ആത്മാക്കൾ, രാമനും കൃഷ്ണനും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്
രാം ബാപ്പ് കോ കഹാ
ജാതേ, രാമനെന്ന് അച്ഛനെയാണ് പറയുന്നത്. കൃഷ്ണൻ അവരുടെ കുട്ടിയാണ്. സ്വാത്വികത്തിൽ വെച്ച് സ്വാത്വികമായിട്ടുള്ള ശ്രേഷ്ഠ പാട്ട് ചെയ്യുന്ന ആത്മ, മനുഷ്യ സൃഷ്ടിയുടെ ആദ്യത്തെ ഇല, അത് കൃഷ്ണനാണ്. അച്ഛൻ കുട്ടിയിലൂടെയാണ് പ്രത്യക്ഷമാകുന്നത്. അതുപോലെ കുട്ടി എപ്പോഴാണോ ബുദ്ധിശാലിയാകുന്നത്, സമർത്ഥനാകുന്നത്, അപ്പോൾ അച്ഛനെ പ്രത്യക്ഷമാക്കുന്നു.
ഫാദർ സോ സൺസ്,
അതുകൊണ്ടാണ് ഈ മഹിമയുള്ളത് സൺ ഷോസ് ഫാദർ, ഫാദർ ഷോസ് സൺ എന്ന്. അപ്പോൾ അച്ഛൻ സർവശക്തിവാനാണ്. ആ സർവശക്തിവാനായിട്ടുള്ള അച്ഛൻ വന്ന്
മനുഷ്യ സൃഷ്ടി മേ ജിത്നേ ഭീ ആസ്തിക ധർമ്മ ഹേ ഗോഡ്ഫാദർ കോ മാൻനേ വാലേ,
ഈ മുഴുവൻ സൃഷ്ടിയിലും എത്രമാത്രം ആസ്തിക ധർമ്മമുണ്ടോ ഗോഡ്ഫാദറിനെ അംഗീകരിക്കുന്നവരായിട്ട്, അവരുടെ ഇടയിൽ ഏതാണോ ശ്രേഷ്ഠത്തിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാക്കളുടെ രൂപത്തിൽ ഉള്ള മാല, അവരുടെ സംഘടന, സംഘടനയെ മാലയുടെ രൂപത്തിൽ സ്മരിക്കുന്നു. ആ മാലയുടെ മണികളെ സുപ്രീം സോൾ അച്ഛൻ വന്ന് ആദ്യം പ്രത്യക്ഷമാക്കുന്നു. സ്വയം തന്നെ ഗുപ്തമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ഗുപ്ത പാട്ടുധാരിയാണ്. മഹിമയുണ്ട്, ചുപാരുസ്തം ബാദ്മേ കുലെ, ഒളിഞ്ഞിരിക്കുന്നവൻ പിന്നീട് പ്രത്യക്ഷമാകുന്നു എന്ന്. നാസ്തിക ധർമ്മം ഒഴികെ വേറൊരു ധർമ്മവുമില്ല മാല സ്മരിക്കാത്തതായി.
മാല സുപ്രീം സോൾ ബാപ് കേ ദ്വാരാ ബനായേ ഹുവേ ഹ്യൂമനിറ്റി കേ ശ്രേഷ്ഠ സേ ശ്രേഷ്ഠ സംഗഠൻ കി യാദ്ഗാർ.
മാല എന്നുള്ളത് ഹ്യൂമനിറ്റിയുടെ അച്ഛനിലൂടെ ഉണ്ടാക്കപ്പെട്ട ശ്രേഷ്ഠ ശ്രേഷ്ഠ ആത്മാക്കളുടെ സ്മാരകമാണ്. എല്ലാ ധർമ്മത്തിലുള്ളവരും ആ മാലയെ ജപിക്കുന്നുണ്ട്. മാലയുടെ മണി എന്നുള്ളത് എല്ലാ ധർമ്മത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ശ്രേഷ്ഠ ശ്രേഷ്ഠമായിട്ടുള്ള ആത്മാക്കളുടെ സ്മാരകമാണ്. ആ ശ്രേഷ്ഠ ആത്മാക്കളെ പരമാത്മാവ് വന്ന് ഇപ്പോൾ കളക്ട് ചെയ്യുകയാണ്, തിരഞ്ഞെടുക്കുകയാണ്. മുഴുവൻ സൃഷ്ടിയിൽ നിന്നും ഈ കളക്ഷൻ ചെയ്യുകയാണ്. ഏതാണോ തീവ്രമായിട്ടുള്ള സാധനമുള്ളത്, അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനം ഏതാണ്? ഇപ്പോൾ ഈ മനുഷ്യ സൃഷ്ടിയിൽ
കമ്പ്യൂട്ടർ,
കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാധനമാണ്. എപ്പോഴാണോ ആ കമ്പ്യൂട്ടർ തന്റെ പൂർണ്ണമായിട്ടുള്ള മെഷീനറി പ്രാപ്തമാക്കുന്നത്, ടിവിയുമായി കണക്ട് ചെയ്യുന്നത്, അപ്പോൾ വളരെ തീവ്രഗതിയിൽ ഏതാണോ 108 നക്ഷത്രം ഈ ലോകത്തിലെ സർവോപരി നക്ഷത്രം, ഏതാണോ 108 നക്ഷത്രങ്ങൾ അത് ഈ സൃഷ്ടിയുടെ ഏറ്റവും സർവോപരിയായിട്ടുള്ള നക്ഷത്രമാണ്. ജ്ഞാനത്തിന്റെ പ്രകാശം ചെലുത്തുന്നവർ അവർ പ്രത്യക്ഷമാകും. 108 നക്ഷത്രങ്ങളെ, 100 നക്ഷത്രങ്ങളെ, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ആ നക്ഷത്രങ്ങളിലൂടെ മുഴുവൻ സൃഷ്ടിയും കൺട്രോൾ
ചെയ്യപ്പെടും.
വളരെ അധികം കാലമില്ല. ഏതുപോലെ മറ്റു ധർമ്മങ്ങൾ സ്ഥാപിക്കാനും ഏറ്റവും കൂടി വന്നാൽ 100 വർഷമാണ് സമയമെടുത്തത്. പരമപിതാ പരമാത്മാ ശിവനും ഈ സൃഷ്ടിയിൽ വന്ന്
100 വർഷ പീരീഡ്
ആ 100 വർഷത്തിന്റെ പീരീഡ് എടുക്കുകയാണ് സനാതന ധർമ്മത്തെ റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി, പരിവർത്തനപ്പെടുത്താൻ വേണ്ടി. 1936ലാണ് ഈ ജ്ഞാനയജ്ഞത്തിന്റെ ആരംഭമുണ്ടായത്. ഇതിന്റെ പേര് തന്നെയാണ് അവിനാശി ഗീതാ രുദ്രജ്ഞാന യജ്ഞം. രുദ്രനിലൂടെയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഉണ്ടാകുന്നത്. രുദ്രൻ എന്ന് പറഞ്ഞാൽ രൗദ്ര രൂപം ധാരണ ചെയ്യുന്ന ആൾ. എപ്പോഴാണ് ആ രൗദ്ര രൂപം ധാരണ ചെയ്യുന്ന ആളുടെ അസ്തിത്വം ഈ സൃഷ്ടിയിൽ ഉണ്ടാകുന്നത്? ആ സമയം ജ്ഞാനത്തിന്റെ ബീജാരോപണവും ആരംഭിക്കുന്നു. അതുപോലെ ആറ്റമിക എനർജിയുടെ നിർമ്മാണവും മനുഷ്യരുടെ ബുദ്ധിയിൽ ഉണ്ടാകാൻ ആരംഭിക്കുന്നു. 1936 മുന്നേ ആറ്റമിക് എനർജിയുടെ പേരോ അടയാളമോ ഈ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നില്ല. 9-10 വർഷത്തിനുള്ളിൽ ആദ്യമായി ആറ്റമിക് എനർജിയുടെ, ആറ്റം ബോംബിന്റെ ആ ഒരു സാമ്പിൾ വിസ്ഫോടനം ചെയ്തു. ഹിരോഷിമ നാഗാസാക്കിയുടെ മേൽ അത് ആദ്യത്തെ വിസ്ഫോടനമായിരുന്നു. വളരെ ചെറിയ രൂപമായിരുന്നു. 20-20 മെഗാവാട്ടിന്റെ ചെറിയ ചെറിയ ബോംബായിരുന്നു. ഏതാണോ ദ്വിതീയ വിശ്വയുദ്ധത്തിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രയോഗിച്ചിരുന്നത്. ഇപ്പോൾ 100 വർഷം പൂർത്തിയായിട്ടില്ല. ലോകത്തിൽ 2 ലോക മഹായുദ്ധം നടന്നു. എങ്കിലെന്താ, 3ാം ലോക മഹായുദ്ധം ഉണ്ടാവില്ലേ? ഉണ്ടാകാൻ സാധ്യമല്ലേ? ഇനി 3ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു രാജ്യം, ആരുടെ കയ്യിലാണോ ഈ ആറ്റമിക് എനർജി ഉള്ളത്, അവർ പ്രയോഗിച്ചാൽ അപ്പോൾ മറ്റു ദേശം ചുമ്മാതിരിക്കില്ല. പിന്നീട് വിശ്വയുദ്ധത്തിന്റെ ഘോഷണ തന്നെ നടത്തും.
ലേക്കിൻ മനുഷ്യോ കോ പതാ നഹി ഹേ,
പക്ഷേ മനുഷ്യർക്കറിയില്ല.
യേ ഇത്നേ ലംബേ സമയ തക് സൻ 45 കേ ബാദ് അബി 99 2000 ഹോനേ ജാ രഹാ ഹേ.
ഇപ്പോൾ 1945 ശേഷം
99
2000 ആയി കഴിഞ്ഞു.
ദുനിയാ കേ ബഡേ ബഡേ ജ്യോതിഷിയോ നേ
1999 ആയി കഴിഞ്ഞു. വലിയ വലിയ ജ്യോതിഷിമാർ 300-400 വർഷത്തിനു മുന്നേ തന്നെ 2000 വേണ്ടി ഘോഷണ നടത്തിയിരുന്നു. അതായത് അവസാന വിശ്വയുദ്ധത്തിന് വേണ്ടി. ആ വിശ്വയുദ്ധം, ആ വിശ്വയുദ്ധത്തിനും രണ്ട് വശവുമുണ്ട്. ആദ്യത്തെ ചരണം തൃതീയ വിശ്വയുദ്ധം എന്ന് പറയുന്നു. ഏതാണോ ഭാരതത്തിലും ഭാരതത്തിന്റെ അടുത്തടുത്തുള്ള ദേശവുമായി ഉണ്ടാകുന്ന യുദ്ധം. ആറ്റമിക വിസ്ഫോടനത്തിന്റെ യുദ്ധമായിരിക്കില്ല. ഇത് ഏതാണോ ഭാരതത്തിൽ തന്നെ അനേക വിധർമ്മികൾ വ്യാപിപ്പിച്ചിരിക്കുന്ന അനേകത, ആ അനേകതയെ അവസാനിപ്പിച്ച് ഏകത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും. അതിന്റെ ശാസ്ത്രത്തിൽ പേര് വന്നിട്ടുണ്ട് മഹാഭാരി മഹാഭാരത ഗൃഹയുദ്ധം എന്ന്. ഗൃഹഗൃഹസ്ഥത്തിന്റെ ഉള്ളിലുള്ള യുദ്ധമാണിത്. ഭാരതത്തിൽ തന്നെയുള്ള രണ്ട് സഹോദരന്മാരുടെ യുദ്ധമാണ്. ആരൊക്കെയാണ്? കൗരവരും പാണ്ഡവരും. കയ്യിൽ എണ്ണപ്പെടുന്ന അത്ര സംഖ്യയാണ് 5 പാണ്ഡവരുടെ. പിന്നീട് കൗരവരെ എത്രയാണ് കാണിക്കുന്നത്? 100 കൗരവരിലൂടെ. കേവലം 100 100 ആദത്തായി മണികളാണ്. രാവണന്റെ മാലയിലെ. ആ ചൈതന്യ മണികളിലൂടെ ആ മഹാഭാരി മഹാഭാരതത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാകുന്നു. അവരുടെ രണ്ടാമത്തെ പേരാണ് കീചകൻ എന്ന്. അവരുടെ സംഖ്യയും 100 തന്നെയാണ്. കീചകൻ എന്ന് പറഞ്ഞാൽ ഡർട്ടി ബ്രൂട്സ്. ഏതാണോ ലംബടന്റെ പാട്ട് ചെയ്യുന്നത്. പര കന്യകമാരുടെ മുകളിൽ ദുഷ്ടയുദ്ധത്തിന്റെ വിസ്ഫോടനം ചെയ്ത് അവരെ വ്യഭിചാരി വേശ്യയാക്കി മാറ്റുന്നു. ഇന്നും കന്യകമാർ പോകുന്നു വിദേശങ്ങളിൽ. അതായത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോവുകയാണ് അവരെ. അവരെ കൊണ്ട് വേശ്യാവൃത്തി ചെയ്യിക്കുന്നു. ഭാരത ഗവൺമെന്റ് കയ്യിൽ കൈ വെച്ചിരിക്കുകയാണ്. ഏതാണോ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തി, പവിത്രതയുടെ ശക്തി, ആ ഭാരതീയ പരമ്പരയിൽ ഇന്നും ഓരോ പരിവാരത്തിലും കന്യകമാരുടെ എത്രമാത്രം സുരക്ഷ ചെയ്യുന്നു.
ജഗദ്ഗുരു ശങ്കരാചാര്യ കഹേ ജാതേ ഹേ,
ഏതാണോ മാനിക്കപ്പെടുന്ന സന്യാസിമാർ ജഗദ്ഗുരു എന്ന് പറയപ്പെടുന്നത്, അവരും ആ കന്യകമാരെ പൂജിക്കുന്നു, തല കുനിയുന്നു അവരുടെ മുന്നിൽ.
ജഗദ്ഗുരു കേളാനേ വാലേ ഭീ ഉൻകോ മാഥാ ടേക്തേ,
ജഗദ്ഗുരു എന്ന് പറയുന്ന ആളും അവരുടെ മുന്നിൽ, കന്യകയുടെ മുന്നിൽ തല കുനിക്കുന്നു. അങ്ങനത്തെ ആ ശിവശക്തി ഭാരതത്തിൽ ഇത് പരമ്പരാഗതമായി അവരുടെ പവിത്രതയ്ക്ക് മുകളിൽ വിശേഷ ശ്രദ്ധ കൊടുത്തിരുന്നു. ഇന്ന് ആ ഗവൺമെന്റ് അങ്ങനെയുള്ള നപുംസകരായി കഴിഞ്ഞു. ഈ ഹ്യൂമൻ പശുവിന്റെ രക്ഷ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ കൃഷ്ണന്റെ സോളിനെ,
ഗോപാല കനയ്യ കൃഷ്ണകോ സൃഷ്ടി പർ പ്രത്യക്ഷ ഹോനാ പഡ്താ,
ഗോപാല കനയ്യ കൃഷ്ണനെ ഈ സൃഷ്ടിയിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരുന്നു. ഏത് ഗോപാലകൃഷ്ണനാണോ അത് ഹീറോയിന്റെ പാട്ട് ചെയ്യുന്ന ആത്മാവാണ്.
ഹീറോ രാം ഓർ ഹീറോയിൻ കൃഷ്ണ,
ഹീറോ രാമനാണ്, അതുപോലെ ഹീറോയിൻ കൃഷ്ണനാണ്.
രാം കി സോൾ ഹേ സഖ്ത് പാർട്ട് പിതാ കാ ബജാനേ വാലി,
രാമന്റെ ആത്മാവാണ് പിതാവിന്റെ പാട്ട് ചെയ്യുന്ന ശക്തിശാലിയായിട്ടുള്ള ആത്മാവ്. അതുപോലെ കൃഷ്ണന്റെ ആത്മാവാണ് മൃദുല പാട്ട് ചെയ്യുന്ന പാട്ടുകാരി, പശുക്കളെ സംരക്ഷിക്കുന്നവൻ. അവരെന്താ കരുതിയത്? ഇത് മൃഗമായ പശുവിന്റെ കാര്യമാണെന്ന്. അതുകൊണ്ടവർ ഗോഹത്യക്കെതിരായി സമരം ചെയ്യുന്നു. അതുകൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല. ഏത് കാര്യമാണോ യഥാർത്ഥമായി സംഭവിക്കേണ്ടത് അതിപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അതിന്റെ മുഖ്യ പ്രതിനിധിയാണ് മൂന്ന് പേർ, ബ്രഹ്മ വിഷ്ണു പിന്നെ ശങ്കരൻ. ഇത് മൂന്ന് ശരീരരൂപി വസ്ത്രമാണ്. ഇവരുടെ സ്മാരകമായിട്ട് ഇന്നും ഭാരതീയ സർക്കാർ ത്രിവർണ പതാക ഉയർത്തുന്നു. കേവലം അവർ ഗീതം പാടുകയാണ്. വിശ്വത്തിന്റെ മുകളിൽ വിജയം കൈവരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിജ്ഞ പൂർത്തിയാകുന്നത് എന്ന് മധുരമായി അവർ പാടുന്നു. നമ്മുടെ പതാക ഉയർന്നിരിക്കട്ടെ.
സാരി
മുഴുവൻ സൃഷ്ടിയുടെ ഇടയിലും മുഴുവൻ മാനവികതയുടെ ഇടയിലും എല്ലാ ദേശങ്ങളുടെ ഇടയിലും തന്റെ പതാക ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അരെ, ഇനി ഈ വസ്ത്രത്തിന്റെ പതാകയാണോ വിശ്വത്തിന്റെ മുകളിൽ വിജയം കൈവരിക്കുന്നത്? ഈ വസ്ത്രത്തിന്റെ പതാക വേറെയും വിജയം കൈവരിച്ചോ? ഇത് ശരീരരൂപി മൂന്ന് വസ്ത്രങ്ങളാണ്. ഇത് മൂന്ന് ശരീരരൂപി വസ്ത്രങ്ങളായിരുന്നു. ആരാണോ ഈ മാനവീയ സൃഷ്ടിയിൽ വന്ന് മുഴുവൻ സൃഷ്ടിയിലും സുഖശാന്തിയുടെ സ്ഥാപനം ചെയ്തിരുന്നത്? ഈ മൂന്ന് ശരീരരൂപി വസ്ത്രങ്ങളുടെ ബ്രഹ്മ വിഷ്ണു ശങ്കറിന്റെ പ്രാക്ടിക്കൽ പാട്ടുധാരികളുടെ പാട്ടിനെ മനസ്സിലാക്കി അവരെ മുഴുവൻ വിശ്വത്തിലും പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ വിശേഷ കാര്യം ഭാരതവാസി ആത്മാക്കൾ ചെയ്യേണ്ടതാണ്. ഈ ഭാരതവാസി ആത്മാക്കൾ അവസാന ജന്മത്തിൽ ഓരോ ധർമ്മത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെ ഭാരതത്തിൽ ഇപ്പോൾ ഗുപ്തരൂപത്തിൽ ഇരുന്ന് പാണ്ഡവരുടെ പാട്ട് ചെയ്യുകയാണ്. പാണ്ഡവർ ഗുപ്തമായി അലഞ്ഞിരുന്നു. അവർ വളരെ കാലം വരെ ഗുപ്തവാസം ചെയ്തിരുന്നു. എവിടെ? കാംപില്ല നഗരത്തിൽ കപില മുനിയാൽ സ്ഥാപിക്കപ്പെട്ട ആ നഗരം കാംപില്ല നഗരത്തിൽ ഇന്നും ശാസ്ത്രത്തിൽ പ്രസിദ്ധമാണ്. വർഷങ്ങളായി ആ സ്ഥലത്ത് നടന്നു വരികയാണ് പാണ്ഡവരുടെ ഈ ഗുപ്തകാര്യം. എപ്പോഴാണോ അവർ പരിപക്വതയിൽ എത്തുന്നത്, അപ്പോൾ കൽക്കത്തയിൽ വെച്ച് അവരുടെ പ്രത്യക്ഷതയുടെ ആരംഭമുണ്ടാവുകയാണ്. ജ്ഞാനസൂര്യൻ ആ കപില മുനി തന്നെ ഈ സൃഷ്ടിയിൽ ആദ്യത്തെ പദം അർപ്പിച്ച് കൽക്കത്തയിൽ ഈ കാര്യത്തിന്റെ ആരംഭം ചെയ്യുകയാണ്. കാര്യത്തിന്റെ ആരംഭം ഉണ്ടാകുമ്പോൾ ഈ മനുഷ്യ ശക്തികൾ മൂന്ന് ദേവതമാർ മാത്രമല്ല മനുഷ്യ, മൂന്ന് ശക്തികളുമുണ്ട് വിശേഷമായി. അവരുടെ പേരാണ് ഗായത്രി എന്നുള്ളത്. ഏത് മന്ത്രമാണ് ഭാരതത്തിൽ പ്രസിദ്ധമായിട്ടുള്ളത്? ഗായത്രി മന്ത്രമാണ്. അപ്പോൾ ആ ദേവിമാർ വിശേഷമായി എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടാവണം. ആ മൂന്ന് ദേവിമാരെ മൂന്ന് നദികളുടെ രൂപത്തിൽ ഇന്നും അംഗീകരിക്കുന്നു. ഗംഗ, യമുന, പിന്നെ സരസ്വതി. അവരിൽ ഗംഗയാണ് സർവോപരിയായിട്ട് പറയുന്നത്, അംഗീകരിക്കുന്നത്, മാനിക്കുന്നത്.
ജ്ഞാനഗംഗ കാ അവതരണ ജബ് ഹോതാ ഹേ
ജ്ഞാനഗംഗയുടെ അവതരണം എപ്പോഴാണോ ഉണ്ടാവുന്നത്, അപ്പോൾ മുഴുവൻ സൃഷ്ടിയിലും ആ ജ്ഞാനത്തിന്റെ വർഷ കൊണ്ട് ആ പവിത്രതയുടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കാൻ വേണ്ടി അവർ നിമിത്തമാകുന്നു. ആരുടെ സഹയോഗിയാണ് അവര്? വിഷ്ണുവിന്റെ ചരണത്തിൽ വസിക്കുന്നു. പക്ഷേ മാനവീയ സൃഷ്ടിയുടെ കല്യാണം ചെയ്യാൻ വേണ്ടി അവർ സഹയോഗിയല്ല. എപ്പോഴാണ് അവർ സഹയോഗിയാവുന്നത്? എപ്പോഴാണോ ജ്ഞാനഗംഗ വിഷ്ണുവിന്റെ ചരണത്തിൽ നിന്ന് ശങ്കരന്റെ മസ്തിഷ്കത്തിൽ പ്രവേശിക്കുന്നത്? ചിത്രത്തിൽ ശങ്കരന്റെ ജടയിൽ ഈ ഗംഗയുടെ ചിത്രം കാണിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ടും മനുഷ്യർക്ക് അറിയാൻ സാധിക്കുന്നില്ല ആ ഗംഗ ജഡമായിരുന്നോ അല്ല ചൈതന്യമായിരുന്നോ. ആ സരസ്വതി ജഡമായിരുന്നോ അല്ല ചൈതന്യമായിരുന്നോ. ആ യമുന ജഡമാണോ അല്ല ചൈതന്യമാണോ, ആരെയാണോ സൂര്യപുത്രി എന്ന് പറയുന്നത്? ആ യമുന ചൈതന്യമായിരിക്കണം. വലിയ വലിയ മനുഷ്യ അതുപോലെ വിദ്വാൻ ഈ രഹസ്യത്തെ അറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മഹിമയുണ്ട്, ഒന്നിക്കൽ കവിക്കറിയാം അല്ലെങ്കിൽ രവിക്കറിയാം. ആ പരമാത്മാവ് തന്നെ എപ്പോഴാണോ ഈ സൃഷ്ടിയിൽ ജ്ഞാനസൂര്യനിലൂടെ പ്രത്യക്ഷമാകുന്നത്, അപ്പോൾ തന്നെ ഏതൊക്കെ പ്രാചീന മനുഷ്യ കവി ഉണ്ടായിരുന്നുവോ അവരിലൂടെ ഉണ്ടാക്കിയ കവിത അത് രഹസ്യമായി ആയിട്ടുള്ള കവിതയായിരുന്നു. അലങ്കാരികമായിട്ടുള്ള കവിതയായിരുന്നു. പ്രതീകാത്മകമായിട്ടുള്ള കവിതയായിരുന്നു. ആ കവിതയുടെ രഹസ്യത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാവുകയാണ്. ആ ജ്ഞാനസൂര്യനിലൂടെയാണ് ഈ ഉദ്ഘാടനം ഉണ്ടാകുന്നത്. വികാരി മനുഷ്യന് ആ രഹസ്യത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ജ്ഞാനസൂര്യ ശിവൻ വന്നുകഴിഞ്ഞു, വന്നിട്ട് തന്റെ കാര്യം ചെയ്യുകയാണ്. ഏത് ആത്മാക്കളുടെ ഇടയിലാണോ അവരുടെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്, ആ ആത്മാക്കൾ വളരെ മഹാനാണ്, വളരെ ശ്രേഷ്ഠ ഭാഗ്യശാലിയായിട്ടുള്ള ആത്മാക്കളാണ്. ആർക്കാണോ തന്റെ ഭാഗ്യത്തിന്റെ അത്രയും ലഹരി ഉണ്ടാകുന്നത്, അതായത് അവരുടെ കയ്യിൽ അത്ര ധനവും ഇല്ല, അവരിൽ അത്ര ശരീരത്തിന്റെ ആരോഗ്യവുമില്ല, ശക്തിയുമില്ല. വൃദ്ധയായിട്ടുള്ള അബലയായിട്ടുള്ള മാതാക്കളാണ്. ഏറ്റവും കൂടുതൽ വൃദ്ധി സംഖ്യയിൽ അവരെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. അങ്ങനത്തെ അബല കന്യാ മാതാക്കളിലൂടെ, അതായത് ബന്ധിക്കപ്പെട്ട മാതാക്കളിലൂടെ,
പരമാത്മാ ശിവ ആകർക്കെ ആധാരകാരി കരാതെ,
ആ പരമാത്മാ ശിവൻ വന്ന് ആധാരകാര്യം ചെയ്യിക്കുന്നു, ശക്തികളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുത്തുന്നു, തന്റെ ശക്തിയെ സ്വയം പ്രത്യക്ഷമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഗീതം പാടുന്നുണ്ട്. എല്ലാവരെയും നൃത്തം ചെയ്യിപ്പിക്കുന്നവൻ, അങ്ങനെയുള്ള സൃഷ്ടി രചിക്കുന്നവൻ ആരാണ്? പക്ഷേ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ എല്ലാ ആത്മാക്കളും വളരെ ധന്യ ആത്മാക്കളാണ്. ആരാണോ ഈ ഗുഹ്യമായ രഹസ്യത്തെ തിരിച്ചറിയുന്നത്, പിന്നീട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ പ്രയത്നിക്കുകയാണ്, ഈ കല്യാണകാരി ജ്ഞാനത്തെ എല്ലാ മനുഷ്യരും പ്രാപ്തമാക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് നമ്മൾ ആത്മാക്കൾ. എന്തുകൊണ്ടെന്നാൽ ആദ്യം ജ്ഞാനദാതാവാണ് വരുന്നത്. ആരോ പറഞ്ഞു ജ്ഞാനദാതാവാണെന്ന്? ബാബ് പറയുകയാണ്, ജ്ഞാനദാതാവല്ല, ജ്ഞാനമാണ് എല്ലാവരുടെ ബുദ്ധിയിലും ആദ്യം പ്രത്യക്ഷമാകുന്നത്. പിന്നീട് ആ ജ്ഞാനത്തിലൂടെ, തിരിച്ചറിവിലൂടെ, വേദവാണിയിലൂടെ മനുഷ്യ സൃഷ്ടി ആ ജ്ഞാന സാഗര അച്ഛനെ തിരിച്ചറിയുന്നു. അപ്പോൾ ഈ നദികളുടെ മിലനം
അഥക പ്രയാസ,
വളരെയധികം പ്രയത്നത്തോടു കൂടി, ഏതാണോ ഭാഗീരഥി പ്രയത്നം എന്ന് പറയുന്നത്, ആ പ്രയാസത്തിലൂടെ ഗംഗാസാഗര മേള വളരെ പ്രസിദ്ധമാണ്, ഏറ്റവും അവസാനത്തെ മേള,
സർവോപരി മേള മനായ ജാത,
സർവോപരി മേളയായിട്ട് ആഘോഷിക്കുന്നു. ഇത് സ്ഥൂല മേളയുടെ കാര്യമല്ല, ഏതിലാണോ കേവലം നദികൾ നദികളിൽ ചേരുന്നത്, ഇത് ചൈതന്യ നദികളുടെ മിലന മേളയുടെ ഓർമ്മയാണ്, സ്മാരകമാണ്. അങ്ങനെയല്ല, ഒരു പ്രാവശ്യം സംഘടനയിലിരുന്നു ആ നദികളുടെ ഗംഗാസാഗരന്റെ മേള മുഴുവൻ സൃഷ്ടിയിലും പ്രത്യക്ഷമാകുമെന്ന്, അല്ല ആ നദികൾ പ്രത്യക്ഷമാകുമെന്ന്, അഥവാ ആ സാഗരൻ പ്രത്യക്ഷമാകുമെന്ന്. ഇതിനു വേണ്ടി വളരെയധികം വീണ്ടും വീണ്ടും പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. ഭാഗീരഥന്റെ കൂടെ ഏതൊക്കെ ഭാഗ്യശാലി കുട്ടികളുണ്ടോ, സൗഭാഗ്യശാലിയല്ല,
പദമാപദം ഭാഗ്യശാലി,
പദമാപദം ഭാഗ്യശാലി ആത്മാക്കൾ,
അഥക പ്രയത്നം കർണ പടേഗ,
ആ കുട്ടികൾക്ക് വളരെയധികം പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ മാത്രമേ ആ അവസാനത്തെ ബലി പൂർത്തിയാവുള്ളൂ.
അന്തിമ ആഹുതി മേ
ആ അവസാന ബലിയിൽ
ജോ ബ്രാഹ്മണോ കി ദുനിയ ഹൈ
ഏതാണോ ബ്രാഹ്മണന്മാരുടെ ലോകം
ജിന ബ്രാഹ്മണോ കി ലിയേ ഗായാ ഹുവാ ഹൈ
ഏത് ബ്രാഹ്മണർക്ക് വേണ്ടിയാണോ പാടുന്നത്
ശാസ്ത്രോ മേ ദോ പ്രകാര കി ബ്രാഹ്മണ പ്രസിദ്ധി ഹൈ
ശാസ്ത്രത്തിൽ രണ്ടു പ്രകാരത്തിലുള്ള ബ്രാഹ്മണൻ പ്രസിദ്ധമാണ്
രാവണ കുംഭകർണ മേഘനാഥ് ജൈസേ ആതതായി ബ്രാഹ്മണൻ
രാവണൻ കുംഭകർണൻ മേഘനാഥനെ പോലുള്ള ആക്രമണകാരികളായിട്ടുള്ള ബ്രാഹ്മണൻ അവരും ബ്രഹ്മാവിന്റെ സന്താനങ്ങളായിരുന്നു അതുപോലെ ഗുരു വസിഷ്ഠ വിശ്വാമിത്രനെ പോലെയുള്ള പുരുഷാർത്ഥി ബ്രാഹ്മണനും അവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള വൈബ്രേഷന്റെ യുദ്ധം ഏതാണോ ഏതാണോ ജ്ഞാനത്തിന്റെ വാക്ക് യുദ്ധം മതമതാന്തരങ്ങളുടെ യുദ്ധം അത് ആദ്യം സമ്പന്നമാകുന്നു ഇത് ആന്തരികമായ ജ്ഞാനത്തിന്റെ ഭാഷയാണ് ഇതിനെ ആദ്യം നമ്മൾ കുട്ടികൾ ഉള്ളിലുള്ളിൽ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ആദ്യം വീട്ടിന്റെ കല്യാണം പിന്നീട് പരന്റെ
കല്യാണം
നമ്മുടെ കോൺസെൻട്രേഷൻ ബഹിർമുഖി ആകാൻ പാടില്ല അന്തർമുഖിയായിരിക്കണം ഏതാണോ ജ്ഞാനസൂര്യന്റെ ഡയറക്ട് കുട്ടികൾ അവർ മാത്രമേ ഈ ഉള്ളിൽ നടക്കുന്ന ഈ യുദ്ധത്തെ ഏതാണോ അന്തിമ വിശ്വയുദ്ധം ഉണ്ടാവുന്നത് ഏതാണോ അവസാന വിശ്വയുദ്ധം ഉണ്ടാകാൻ പോകുന്നത് ആധ്യാത്മിക യുദ്ധം ഏതാണോ ഉണ്ടാവാൻ പോകുന്നത് അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ
സാധിക്കുള്ളൂ
പിന്നീട് ആ യുദ്ധത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്ത് തന്റെ രാജ്യാധികാരം പ്രാപ്തമാക്കും ദുഷ്ട വൈബ്രേഷനിലൂടെ ഈ പ്രാപ്തി ഉണ്ടാകാൻ സാധിക്കില്ല രാജയോഗത്തിന്റെ പ്രാപ്തി കേവലം പോസിറ്റീവ് വൈബ്രേഷനിലൂടെയാണ് ഉണ്ടാവാൻ സാധിക്കുക ഏതെങ്കിലും ആത്മാവിന് വേണ്ടി നെഗറ്റീവ് സങ്കല്പം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരെ വിശ്വ കല്യാണകാരി അച്ഛന്റെ വിശ്വ കല്യാണകാരി കുട്ടി എന്ന് പറയാൻ സാധിക്കില്ല ഓം ശാന്തി.